യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠന പരമ്പര നാം തുടരുകയാണ്. നാം നേരത്തെ കണ്ടത് ഇതാണ്, ഈ മഹാദൗത്യം പൂർത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യം. മർക്കോസ് 16:15 ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നാം കാണുന്നു. അതിങ്ങനെയാണ്, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ 99% സുവിശേഷീകരണവും സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളെ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും എനിക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, എന്നാൽ ഈ മഹാദൗത്യത്തിൻ്റെ മറ്റേ പകുതി മത്തായി 28 പറയുന്നതുപോലെ 18-20 ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 1% മാത്രമേ നിവൃത്തിയായിട്ടുള്ളൂ. വീണ്ടും ജനിച്ചവരിൽ ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരാൽ, സുവിശേഷം പ്രസംഗിക്കുന്നവരാൽ, എന്നാൽ ഇതും കൂടി ചേരുമ്പോഴേ ആ മഹാദൗത്യം പൂർത്തിയാവുന്നുള്ളൂ. അല്ലെങ്കിൽ അത് പകുതി നിവർത്തിച്ച ഒരു കാര്യം പോലാണ്. നമ്മുടെ ശരീരം അത് സന്തുലിതം അല്ല എങ്കിൽ എത്ര വൃത്തിഹീനമായിരിക്കും. ഉദാഹരണത്തിന്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം വളരെ മസിലുള്ളതും ബലിഷ്ഠവുമായിരിക്കുന്നു, എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ മറ്റേ ഭാഗത്ത് എല്ലും തോലും മാത്രമേ ഉള്ളൂ. അതെങ്ങനെയിരിക്കും? അല്ലെങ്കിൽ ഒരു കണ്ണ് സാധാരണ വലുപ്പത്തിലും, എന്നാൽ മറ്റേ കണ്ണ് 1% ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചെവി മറ്റേ ചെവിയുടെ 1% മാത്രമേ ഉള്ളൂ. അത് കാണാൻ എത്ര വൃത്തിഹീനമായിരിക്കും. ഇതുപോലെ ഈ മഹാദൗത്യം മർക്കോസ് 16 മത്തായി 28 പറയുന്നു. ഇത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസന്തുലിതമായൊരവസ്ഥയിലാണ്. മർക്കോസ് 16:15 ഊന്നി പറയുന്നു, വളരെയധികം. മത്തായി 28:19-20 ശ്രദ്ധിക്കപ്പെടുന്നതേയില്ല. മത്തായി 28:19-20 അവിടെ പറയുന്നത് സകല ജാതിയെയും ശിഷ്യന്മാരാക്കുന്നതിനെ പറ്റിയാണ്. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഒരിടത്തേക്ക് മാത്രമല്ല, അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമായിട്ടല്ല, അവർ ശിഷ്യന്മാരാകണം. അങ്ങനെ അവരെ മറ്റു കാര്യങ്ങളെ കൊണ്ടുവരണം. അത് നമുക്ക് പിന്നീട് പഠിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 28:19 വരാം. അവിടെ നമ്മൾ കണ്ടു ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളെ പറ്റി. അതുപോലെ എന്താണ് ഒരു മനുഷ്യനെ ശിഷ്യനാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലന്മാർ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അതെന്താണെന്ന് ലൂക്കോസ് സുവിശേഷം 14:25-33 കണ്ടു. അതിനുശേഷം അവൻ പറഞ്ഞു, നിങ്ങൾ അവരെ ശിഷ്യന്മാരാക്കി കഴിഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. വേറൊരു വാക്കിൽ, അവർ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഇത് മനസ്സിലാക്കി കൊടുക്കണം, എന്താണ് ഒരു ശിഷ്യത്വം. അവരോട് പറയണം, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകാനല്ല, ഇതിനുവേണ്ടിയുമല്ല നിങ്ങളുടെ പാപത്തിൻ്റെ ക്ഷമ കിട്ടാൻ വേണ്ടി മാത്രം, എന്നാൽ ഇതിനാണ് യേശുവിനെ നിങ്ങളുടെ കർത്താവായി വാഴിക്കാൻ, നിങ്ങൾ വല്ലപ്പോഴും സന്ദർശിക്കുന്ന ഒരാളായിരിക്കാനല്ല, എന്നാൽ അവനെ നിങ്ങളുടെ ഭർത്താവായി സ്വീകരിക്കണം. ഒരു സ്ത്രീ വിവാഹിതയായി കഴിയുമ്പം അവൾ ഇതുപോലും വിടുന്നു അവളുടെ മാതാപിതാക്കളുടെ പേര്. അങ്ങനെ അവൾ മുഴുവനായി അവളുടെ ഭർത്താവിനോട് ഒന്നായിത്തീരുന്നു. അങ്ങനെ ആയിരിക്കണം. ഈ ഒരു ബന്ധമാണ് നമ്മളിൽ ഓരോരുത്തരോടും കർത്താവ് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ശിഷ്യനെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു സ്ത്രീ വിവാഹ ബന്ധത്തിലേക്ക് കടക്കരുത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചാൽ മതി, എൻ്റെ ജീവിതം എനിക്ക് പഴയ പോലെ തുടരാം, വല്ലപ്പോഴുമൊക്കെ പോയി കാണാം. അല്ല, അവൾ ഈ കാര്യം മനസ്സിലാകണം. വിവാഹമെന്നുള്ളത് ഒരു പൂർണ്ണ പ്രതിബദ്ധതയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആ മനുഷ്യനോട്. ഇതുപോലെ തന്നെ സുവിശേഷം അറിയിക്കുമ്പോൾ അതിനുള്ളിൽ നമ്മൾ പ്രസംഗിക്കുന്ന ആളുകളോട് അത് വ്യക്തമാക്കി കൊടുക്കണം. ഈ കാര്യത്തിന് പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. ഇത് എന്ന് ഞാൻ പറഞ്ഞത് ശിഷ്യത്വമാണ്. അതിനർത്ഥം യേശുവിനെ അനുഗമിക്കുക. അതിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വരിക, എങ്കിൽ സ്നാനപ്പെടുക. നമ്മൾ ഇതിന് കാത്തിരിക്കുന്നില്ല അവൻ പൂർണ്ണനാകാൻ, ഇല്ല. എന്നാൽ നമ്മൾ ആ മനുഷ്യനോട് ഈ കാര്യം പറയുന്നു, ശിഷ്യത്വത്തിൻ്റെ വില. അവനത് അംഗീകരിച്ചാൽ നാം അവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനകത്ത് സ്നാനപ്പെടുത്തും. അതുകൊണ്ടാണ് നാം നമ്മുടെ സഭയിൽ കാത്തിരിക്കുന്നത്. ഇത് കാണാനായി അവനിതിനൊരുക്കമാണോ? യേശുവിനെ അനുഗമിക്കാൻ നാം സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് പീഡനങ്ങൾ നടക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവിടെ ക്രിസ്ത്യാനിയാകുക അത്ര എളുപ്പമല്ല. അവിടെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ആദ്യ നാളുകളിൽ പോലെ. ഒരു യഹൂദൻ ക്രിസ്ത്യാനിയാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്നും അങ്ങനെയാണ് ഒരു യഹൂദന് ക്രിസ്ത്യാനിയാകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യ നാളുകളിലെ അപ്പോസ്തല പ്രവൃത്തികളിൽ അവരെ അപ്പോൾ തന്നെ സ്നാനപ്പെടുന്ന ഒരു വിഗ്രഹാരാധി അവൻ്റെ വിഗ്രഹാരാധന നിർത്തി അവനൊരു ക്രിസ്ത്യാനിയാകുന്നു. ആളുകൾ അവരുടെ ബന്ധുക്കളിൽ നിന്ന് വേർപിരിയുന്നു. അന്ന് എളുപ്പത്തിൽ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നു എന്നറിയാമായിരുന്നു. അങ്ങനെ അവരെ പെട്ടെന്ന് സ്നാനപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് ഇതുപോലെയുള്ള പീഡകളില്ലാത്ത രാജ്യങ്ങളിൽ ഇതറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അവനിത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ശിഷ്യത്വം എന്താണെന്ന് അവൻ കർത്താവിനെ അംഗീകരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാകും. ശിഷ്യത്വം എന്താണെന്ന് അവനോട് വേണ്ട വിധം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അവനത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവനത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി തയ്യാറായിരിക്കില്ല. അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. ഒരാൾ പിന്മാറ്റത്തിലേക്ക് പോകാം അവർ സ്നാനപ്പെട്ടതിന് ശേഷം, അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ശിഷ്യത്വത്തിൻ്റെ വില എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ആരംഭത്തിൽ തന്നെ യേശു സത്യങ്ങൾ പറഞ്ഞത് എപ്പോഴും അങ്ങനെയാണ്. ഒരു ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവനുള്ളതെല്ലാം വിറ്റ് കളയണമെന്ന് അവനോട് യേശു പറഞ്ഞു. എന്നാൽ അത് ചെയ്യുവാനായിട്ട് അവന് മനസ്സില്ലാതിരുന്നപ്പം അവനോടൊന്ന് പോയപ്പോൾ യേശു അവൻ്റെ പിന്നാലെ പോയില്ല. യേശു ഒരിക്കലും അവൻ്റെ നിലവാരം താഴ്ത്തിയില്ല. അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് അത് ചെയ്യാനും അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഇങ്ങനെയാണോ നിനക്കെന്നെ അനുഗമിക്കണമോ? അതെല്ലാം വിട്ടു കളയണം. ഇതാണ് മത്തായി 28:19 പറയുന്നത്. ഇതുപോലെ ആയിരിക്കണം സുവിശേഷം പ്രസംഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവരെ സ്നാനപ്പെടുത്താം. സ്നാനം ഇത്തരത്തിൽ ശ്രദ്ധേയമാണ്. അത് റോമാലേഖനം 6 നാം വായിക്കുന്നു. മരണത്തിൻ്റെ അടയാളമാണ് അത്. പഴയ മനുഷ്യൻ്റെ കബറടക്കമാണ് എനിക്കുണ്ടായിരുന്ന പഴയ ജീവിത രീതിയുടെ. അത് അടിസ്ഥാനപരമായി എൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്, എനിക്ക് സന്തോഷം തരുന്നത്, എനിക്ക് പ്രസാദം വരുന്നത്, അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത്. ആ മനുഷ്യനെ, ആ ആദാമ്യ സ്വഭാവമുള്ള മനുഷ്യൻ എന്നിൽ ജീവിച്ച് മരിച്ചു. ഞാൻ എൻ്റെ സ്ഥാനം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ, എൻ്റെ ആ പഴയ മനുഷ്യൻ മരിച്ചു. ഞാനത് അംഗീകരിക്കുമ്പം, എനിക്ക് സ്നാനപ്പെടാം, ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുമ്പം ഞാൻ സാക്ഷ്യപ്പെടുന്ന ഞാനൊരു പുതിയ മനുഷ്യനാണ്. അതാണ് സ്നാനപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം. മുങ്ങുകയാണ്. ഇത് സത്യമല്ലെങ്കിൽ എങ്കിൽ സ്നാനപ്പെടുത്ത അർത്ഥമില്ലാത്തതാണ്. മരിക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കുഴിച്ചിടാൻ കഴിയില്ല. സ്നാനപ്പെടുന്ന അനേകരും അവര് മരിച്ചവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തങ്ങൾക്ക് തന്നെ മരിക്കുക എന്നുള്ള കാര്യം അവരെ അംഗീകരിച്ചവരല്ല. എന്നാൽ അവർ വെള്ളത്തിലേക്ക് പോകുന്ന കാരണം അതൊരു ആചാരമാണ്. അനേക മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുന്നു സ്നാനപ്പെടാൻ അവരുടെ ബഹുമാനത്തിനായി. അവർ ചിന്തിക്കുന്നു സ്നാനപ്പെടുന്നത് ഈ ലോകത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. സ്നാനം എന്ന് പറയുന്നത് ഒരടയാളം മാത്രമാണ്, ഒരു മനുഷ്യൻ എടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വയ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്, സ്വന്തം ഇഷ്ടം ചെയ്യുന്നതിലുള്ള മരണം. ആ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ അത് അർത്ഥമില്ലാത്ത ഒരാചാരമാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ അർത്ഥമില്ലാത്ത ആചാരങ്ങൾ ചെയ്യുന്നവരാണ്. ഇതും അതുതന്നെ. മത്തായി 28:19 വായിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. സ്നാനം എന്നുള്ളത് ത്രിത്വത്തിൻ്റെ പേരിലായിരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഇവിടെ തന്നെ യേശു ത്രിത്വത്തെ ഊന്നി പറയുന്നു. തൻ്റെ തന്നെ സ്നാനത്തിൽ അവിടെ നാം വായിക്കുന്നു, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, പിതാവിൻ്റെ മനുഷ്യപുത്രൻ ആ യോർദാൻ നദിയിൽ ഇറങ്ങിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലെ ഇറങ്ങി വന്നു വസിച്ചു ഒരു പ്രാവിൻ്റെ രൂപത്തിൽ. നമുക്ക് കാണാം ഇതേ കാര്യം ക്രിസ്തീയ സ്നാനത്തിലും. ദൈവത്തിൻ്റെ ത്രിത്വത്തെ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 എന്നാൽ ഒരു ദൈവം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ നാമത്തിൽ പല പേരുകളിലല്ല, ഒരു പേരിൽ. എന്നാൽ അത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാണ്. ഇതൊരു രഹസ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യരെന്ന തലത്തിൽ നമുക്ക് ഈ രഹസ്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുമെന്ന്. എങ്ങനെയാണ് ഒരു ദൈവം എന്നാൽ 3 എന്നെ സംബന്ധിച്ച് അതൊരു തെളിവാണ്. ഈ ക്രിസ്തീയത ഒരു സത്യമാണെന്ന്. മൂന്ന് വ്യക്തികൾ ഒരു ദൈവത്തിലൊന്നുള്ള സത്യം. ഒരു തെളിവെന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല. അതെൻ്റെ മാനുഷിക ബുദ്ധിക്കപ്പുറത്താണോ? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു നായിക്ക് അതിനിത് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യനെ, ഒരു മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഉദാഹരണത്തിന് കണക്ക്. നിങ്ങൾക്കൊരു നായയോ ഒരു മനുഷ്യക്കുരങ്ങനെയോ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മൂന്ന് വസ്തുക്കളെ മുന്നിൽ വെച്ചിട്ട് 1+1+1 3 പറയാം. ഒരു ബുദ്ധിയുള്ള മനുഷ്യക്കുരങ്ങന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരാം, അത് 3. ഒരു ബുദ്ധിയുള്ള നായെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും 3 എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് 3 വ്യത്യസ്തമാണെന്ന്. എന്നാൽ കൂട്ടുന്നതിന് മുൻപോട്ട് 1+1+1+3 ഗുണനത്തിലേക്ക് ആ ബുദ്ധിയുള്ള മനുഷ്യക്കുരങ്ങനെ മുമ്പ് അത് 1+1+1+3 പറഞ്ഞാൽ അതിന് മുന്നോട്ട് ഈ 1 ഗുണിച്ച് പിന്നെയും 1 ഗുണിച്ചാൽ അതിൻ്റെ ഉത്തരം 1 തന്നെയാണെന്ന് പറഞ്ഞാൽ മനുഷ്യക്കുരങ്ങന് ആശയക്കുഴപ്പമാകും. അവനത് മനസ്സിലാകുകയില്ല. എന്തുകൊണ്ടാണത്? കാരണം അവനൊരു മനുഷ്യനല്ല. എന്നാൽ സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചുകുട്ടിക്ക് അവൻ ഗുണം പഠിക്കാൻ തുടങ്ങുമ്പോൾ അവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും 1 ഗുണിച്ച് പിന്നെയും 1 ഗുണിച്ചാൽ 1 3. ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചതാണ്. ഒരു മനുഷ്യക്കുരങ്ങനോ നായിക്കോ ഒരു 8 കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യം മനസ്സിലാക്കാൻ അതിനെ ഒരു മനുഷ്യനാകേണ്ട ആവശ്യമുണ്ട്. 20 ഒരു മനുഷ്യക്കുരങ്ങനെ അത് മനസ്സിലാകുകയില്ല. 8 ഒരു കുഞ്ഞിക്ക് മനസ്സിലാകുന്നത്, കാരണം അതൊരു മനുഷ്യനല്ല. ഒരു മനുഷ്യക്കുരങ്ങന് ഗുണനം മനസ്സിലാക്കണമെങ്കിൽ അത് മനുഷ്യൻ്റെ നിലവിലേക്ക് വളർന്നു വരണം. ഇപ്പം നമ്മളും ഒരു മനുഷ്യക്കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. നമ്മളും ദൈവവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ അത് വളരെ കൂടുതലാണ്. ഒരു നായിക്കോ ഒരു മനുഷ്യക്കുരങ്ങനോ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുകയില്ലെങ്കിൽ 1+1=1 1+1=1 നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യരായ നമുക്ക് വലിയവനായ ദൈവത്തെ അറിയാൻ 3 ഒരു ദൈവമാണെന്ന്? സത്യം പറഞ്ഞാൽ ദൈവത്തെ എനിക്ക് വിവരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ദൈവം തന്നെയാകണം. ഒരു മനുഷ്യക്കുരങ്ങന് ഗുണനം പഠിക്കാൻ ഒരു മനുഷ്യനാകേണ്ടതുപോലെ തന്നെ അത് അത്ര വ്യക്തമാണോ? അതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ദൈവത്തിൻ്റെ ത്രിത്വത്തിൻ്റെ രഹസ്യം ഇത് നിഗളമാണ്. ഒരു ചെറിയ കപ്പ് പോലെയുള്ള എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ, സമുദ്രം പോലെയുള്ള ദൈവത്തിൻ്റെ ജ്ഞാനത്തെ, അതിൻ്റെ അപാരത, അതിൻ്റെ മർമ്മം അസാധ്യമാണ്. എന്നാൽ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് ഒരു മനുഷ്യൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് ഈ മർമ്മത്തിലേക്കാണ്. അവൻ അവിടെ അംഗീകരിക്കുകയാണ്, ദൈവത്തെ പറ്റിയുള്ള പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരെ പിതാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുന്നത് ദൈവത്തിങ്കിലേക്ക് തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അതിൻ്റെ അർത്ഥം ഇതുകൂടിയാണ്, സ്നാനപ്പെട്ട ഈ ഓരോ ആളും നേരെ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം. മറ്റാരിൽ കൂടെ അല്ല, ഒരു പ്രവാചകനിലൂടെ അല്ല, ഒരു പാസ്റ്ററിലൂടെ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ആരിലൂടെ. ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മധ്യേ ഒരു സെക്രട്ടറി. യേശു ഇതുപോലെ ആഗ്രഹിക്കുന്നില്ല തനിക്കും തൻ്റെ കാന്തയ്ക്കും ഇടയിൽ മറ്റാരെങ്കിലും. അത് ഞാനും നിങ്ങളുമാണ്, നിങ്ങൾ യേശുവിൻ്റെ ഒരു ശിഷ്യനാണെങ്കിൽ. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഈ ഒരു സ്നാനത്തെക്കുറിച്ച് ഊന്നി പറയുന്ന സമയത്ത് മഹാദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ശിഷ്യന്മാരെ സൃഷ്ടിക്കുക, സ്നാനപ്പെടുത്തുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൂടെ ഞാൻ കണ്ടു. നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ത്രിത്വത്തിൻ്റെ അതവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മാനുഷികമായി പറഞ്ഞാൽ അത് നമുക്ക് അനുഭവിക്കാം. എനിക്ക് അനുഭവിക്കാം പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ സ്നേഹം, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ. ആ മർമ്മം എനിക്ക് വിവരിക്കാൻ കഴിയില്ലെങ്കിലും ഇതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. അതൊരു മർമ്മമായിരിക്കാം നിങ്ങൾക്ക്, ഒരു പക്ഷേ അത് വിവരിക്കാൻ കഴിയില്ലായിരിക്കാം. അത് വിവരിക്കാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ സത്യമാണ്. എല്ലാ മേഖലകളും നമുക്കെല്ലാം മനുഷ്യനെന്ന തലത്തിൽ വളരെ ശക്തമായ വിശ്വാസമുണ്ട്. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നിഗളം, നമ്മൾ പറയുന്നു നമ്മുടെ ബുദ്ധിക്ക് അതെല്ലാം വിവരിക്കാനുള്ള കഴിവുണ്ടെന്ന്. നമുക്ക് നമ്മളെ തന്നെ പരിമിതപ്പെടുത്താം ഇങ്ങനെ ചിന്തിച്ച് എനിക്ക് മനസ്സിലാകുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ്. ഇങ്ങനെ ഒരു നായ പറയുന്നു എനിക്ക് ഗുണനം മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഗുണനം എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇതുപോലെയാണ് മനുഷ്യൻ പറയുന്നത് എനിക്ക് തൃത്വം മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അത് മനുഷ്യന്റെ ചിന്തിക്കാനുള്ള പരിമിതി കൊണ്ടാണ്. അതൊരു നായ് പറയുന്നത് പോലെയാണ്, അതിൻ്റെ പരിമിതി കൊണ്ട് ഗുണനം മനസ്സിലാക്കാൻ അതിന് കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കും, ഇത് പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഇത് മനസ്സിലാക്കണം. നാം നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരാളെ ഞാൻ സ്നാനപ്പെടുത്തി നമ്മുടെ സഭയിൽ. ആ സ്നാനക്കുളത്തിൽ അവൻ വളരെ നീളമുള്ള ഒരാളായിരുന്നു. അവൻ ആ വെള്ളത്തിലേക്ക് മുങ്ങിയ സമയത്ത് ആ സഹോദരൻ അവനെ സ്നാനപ്പെടുത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവൻ പൂർണ്ണമായിട്ട് ആ വെള്ളത്തിൽ മുങ്ങിയില്ല. അവൻ്റെ തലയുടെ മേൽഭാഗം പൂർണ്ണമായിട്ടും മുങ്ങിയില്ല. അവനെ ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് മുമ്പ് ഞാൻ പറഞ്ഞു, നിൽക്കുക, നാം അവനെ പൂർണ്ണമായിട്ടും മുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ തലയുടെ മേൽഭാഗം, അവിടെയാണ് അവൻ്റെ ബുദ്ധി ഇരിക്കുന്നത്, അത് പൂർണ്ണമായും മരിക്കേണ്ടതുണ്ട്. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അവന് ക്രിസ്തുവിൻ്റെ ഒരു മനസ്സുണ്ടായിരിക്കും, അത് അംഗീകരിക്കാനുള്ള താഴ്മയുണ്ടാവും. അവൻ്റെ മാനുഷിക രീതിയിലുള്ള ചിന്ത, ദൈവീക രഹസ്യങ്ങൾ അറിയാനുള്ള കഴിവില്ല, പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടില്ലാതെ. അതുകൊണ്ട് അവനെ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് മുക്കാൻ ഞാൻ പറഞ്ഞു. ഇതൊരു ചെറിയ കാര്യമായിരിക്കും, എന്നാൽ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വിശ്വസിക്കുന്നു, നഷ്ടപ്പെടാൻ ഒരു കാരണം പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കാര്യങ്ങൾ അവരുടെ ബുദ്ധി കൊണ്ട് അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. മത്തായി 11 യേശു ഇപ്രകാരം പറഞ്ഞു, അതിൻ്റെ 25 വാക്യത്തിൽ, മത്തായി 11:25 വാക്യം, അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം സ്നാനമേറ്റു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിങ്ങളിത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് നിങ്ങൾ സ്വീകരിച്ചു. ഇവിടെ ഒരു മർമ്മമുണ്ട്, എൻ്റെ മാനുഷിക ബുദ്ധിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇത് മറിഞ്ഞിരിക്കുകയാണ് ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കും. അവരെല്ലാ കാര്യവും വിവേചിച്ചറിയാൻ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സുകൊണ്ട്. പരിവർത്തന സിദ്ധാന്തം വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ മടയത്തരം നോക്കൂ. അവരിവിടെയും അവിടെയുമുള്ള ചില തെളിവുകൾ ഒരുമിച്ച് ചേർത്ത് അവർ ചില നിഗമനങ്ങളിലെത്തി. അവരംഗീകരിക്കുന്നു എല്ലാം ശരിയായിട്ടല്ല എന്ന്. ആ മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ആ കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇതിൻ്റെ ഇടയിലുള്ള ഒന്നിനെ അവർ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. നമുക്കിവിടെ കാണാം, എവിടെ മനുഷ്യന് അവൻ്റെ ബുദ്ധിയിൽ വളരെ വിശ്വാസമുള്ളപ്പം വേദപുസ്തകത്തിലുള്ള പല കാര്യങ്ങളും അവന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ദൈവം ഈ കാര്യങ്ങൾ മറച്ചു വെച്ചു ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും. കാരണം അവരുടെ ജ്ഞാനത്തിൽ അവർ നിഗളികളാണ്, അവരുടെ ബുദ്ധിയിലും അറിവിലും. ബുദ്ധിമാന്മാർക്ക് ദൈവം എതിരല്ല, കാരണം ദൈവം തന്നെയാണ് നമുക്ക് ബുദ്ധി തന്നത്. ദൈവം എനിക്ക് ബുദ്ധി തന്നു, എന്നാൽ ഞാൻ നിഗളിയായാൽ എൻ്റെ ജ്ഞാനത്തിലും അറിവിലും, അപ്പം ഞാൻ അന്ധനാകും ദൈവിക കാര്യങ്ങളിൽ. എന്തുകൊണ്ടാണ് ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്? ഇവിടെ വെളിപ്പെടുത്തി കൊടുത്തു എന്നൊരു പദം നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കുന്നതിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. പഠിച്ചാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വിവേചിച്ച് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങൾക്കറിയുമോ, കെമിസ്ട്രിയിലെ ഒരു സൂത്രവാക്യം, കണക്കിലെ ഒരു പ്രശ്നമോ ജോമെട്രിയിലെ ഒരു പ്രശ്നമോ എനിക്ക് എൻ്റെ മനസ്സും ബുദ്ധിയുമൊക്കെ ഉപയോഗിക്കാം, എൻ്റെ ജ്ഞാനവും വിവേകവും. അങ്ങനെ എനിക്കത് പഠിച്ച് മനസ്സിലാക്കാം. എന്നാൽ ദൈവിക കാര്യങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് വെളിപാടിലൂടെയാണ് വരുന്നത്. വെളിപാട് പുതിയ നിയമത്തിലെ ഒരു പദപ്രയോഗമാണ്. നമ്മുടെ സ്വന്ത ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണത്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്താണ് ഒരു ശിശുവിനുള്ളത്? ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇല്ലാത്തത്? ഏതെങ്കിലും ഒരു ബുക്ക് ആർക്കെങ്കിലും എഴുതാൻ കഴിയുമോ? ഈ ലോകത്തിൽ എവിടെയെങ്കിലും അത് ജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ശിശുക്കൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു പുസ്തകമുണ്ട്, അതാണ് വേദപുസ്തകം. അതിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇല്ലാത്ത എന്ത് കാര്യമാണ് ശിശുവിനുള്ളത്? ഒന്നാമത്, ശിശുവിന് ഒരു ശുദ്ധ ഹൃദയമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, അതിൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും ശുദ്ധമാണ്. അതിന് ആരുടെ നേരെയും കയ്പില്ല, ആരോടും പകയോ വിദ്വേഷമോ ഇല്ല, ഒട്ടുമില്ല. അതുപോലെ യേശു ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, അവർക്ക് വിനയമുണ്ട് മറ്റൊരു മനുഷ്യനും ഇല്ലാത്തതുപോലെ. അതാണ് മറ്റൊരു കാര്യം, ഒരു കുഞ്ഞിൽ ഉള്ളതായിട്ട് അത് മുതിർന്നവരിൽ സാധാരണ കാണാറില്ല. അതുകൊണ്ട് ഈ വെളിപാടുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം താഴ്മയാണ്. താഴ്മ ക്രൂശിലെ മരണവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാം, ഫിലിപ്പി ലേഖനത്തിൽ കാണുക, സ്നാനം റോമാലേഖനം 6-ാം അധ്യായം. യേശുക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നതിൻ്റെ അടയാളമാണ് സ്വയത്തിന് മരിക്കുന്ന കാര്യം, പഴയ മനുഷ്യനെ മരിപ്പിക്കുക. ഞാൻ കുഴിച്ചിടുന്നു യേശുക്രിസ്തുവിനോട് ക്രൂശിൽ മരിച്ച ആ പഴയ മനുഷ്യനെ. ഞാനത് വിവരിക്കാം. സ്നാനം, അങ്ങനെ നമുക്കതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാവും. ദൈവം നമ്മെ യേശുക്രിസ്തുവിൽ ആക്കി വച്ചു. എഫേസ്യ ലേഖനം 1:4, ഉലകസ്ഥാപനത്തിന് മുമ്പ്, എഫേസ്യ 1:4, അവൻ ഉലകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന് നമ്മുടെ ഭാവി അറിയാം. അവനറിയാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജനിക്കുമെന്ന്, ഞാൻ ജനിക്കുമെന്ന്, ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ഹൃദയം തുറന്ന് അവനെ കർത്താവായി സ്വീകരിക്കുമെന്ന്. അതുകൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ആ മുന്നറിവ് പ്രകാരം 1 പത്രോസ് 1:2 പറയുന്നു, ഭാവിയെക്കുറിച്ച് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തു ക്രിസ്തുവിൽ. ഉൽപ്പത്തി 1:1 മുമ്പ് ആരംഭത്തിൽ തന്നെ അവൻ നമ്മെ ക്രിസ്തുവിലാക്കി. ഇതുപോലെ ഇത് നിങ്ങളാണ്, ഈ വേദപുസ്തകം ക്രിസ്തുവിനെ കാണിക്കുന്നു, അവൻ നിങ്ങളെ ക്രിസ്തുവിലാക്കി, നിങ്ങളിപ്പോൾ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചപ്പം, കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിലാകൊണ്ട് ഉലകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾ അവനോടുകൂടെ മരിച്ചു. അവനെ അടക്കിയപ്പം നിങ്ങളും അവനോടുകൂടെ അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കരറിപ്പോയപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു ആത്മീയമായി. നിങ്ങൾ വീണ്ടും ജനിച്ചപ്പം പരിശുദ്ധാത്മാവ് വരികയും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാവുകയും ചെയ്തു. ഇതാണ് നമ്മൾ സ്നാനത്തിൽ ഏറ്റു പറയുന്നത്, ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ പറയുന്നത് ക്രൂശിൽ വെച്ച് എൻ്റെ പാപം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, ഞാനും അവനോട് മരിച്ചു. ഈ കാര്യം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അവരുടെ ആരംഭ സമയത്ത് തന്നെ അവരെ അതിലേക്ക് നയിക്കണം. നിങ്ങളുടെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് ഉന്നതമായൊരു പാഠമല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ അവരെ സ്നാനപ്പെടുത്തുക. ഇതിപ്പം ശരിയാണ്, നിങ്ങളിപ്പോൾ സ്നാനപ്പെട്ടു, നിങ്ങളതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും. എന്നാൽ റോമാലേഖനം 6-ാം അധ്യായം നമുക്ക് വായിക്കാം, അതിൻ്റെ അർത്ഥം അവിടെയുണ്ട്, അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം സ്നാനപ്പെട്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്, അങ്ങനെ നമുക്ക് അവനോടുകൂടി ഉയർത്തെഴുന്നേക്കാം. സ്വർഗത്തിലേക്ക് കരേറി ഞാൻ ആ ജലത്തിൽ നിന്ന് ഉയർത്തു വരുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു, എൻ്റെ ഹൃദയം ഇപ്പോൾ ഉയരത്തിലുള്ള കാര്യങ്ങളിലാണ്. അതുകൊണ്ട് സ്നാനപ്പെടുക എന്നുള്ള ആ കൽപ്പനയിൽ മത്തായി 28:19 ഇതേതെങ്കിലും ഒരു ആചാരമല്ല, ഇത് വേദനാജനകമാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവദൈവത്തോട് അനുസരണം കാണിക്കുന്നത് അതെന്താണെന്ന് അർത്ഥമാക്കാതെയാണ്. നാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം അത് അനുഗ്രഹമില്ലാതാക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കാം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ അവരെ സ്നാനപ്പെടുത്താം. നമ്മളെ സമ്മതിക്കുന്നു, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ നാം വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ആ താഴ്മയോടെ നാം വരുമ്പം ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഉദാഹരണത്തിന് 2 കൊരിന്ത്യർ 2:10, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ താഴ്മയോടെ വരുമ്പം ഒരു ശിശുവിനെ പോലെ അവൻ നമുക്കത് വെളിപ്പെടുത്തി തരും. ഞാൻ വിശ്വസിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടതിൽ, അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. എപ്പോൾ ഒരു മനുഷ്യൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ഈ ത്രിത്വത്തെ തള്ളിപ്പറയുന്നു. ഗുരുതരമായ ഒരു തെറ്റാണത്. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അതിനുശേഷം നമുക്ക് യേശു പഠിപ്പിച്ച മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകാം. അതുകൊണ്ട് നമുക്ക് തല വണങ്ങാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു. ഇത് ഞങ്ങളെ എല്ലാ സത്യത്തിലേക്കും നടത്തണേ, വഴി കാണിച്ച് മുന്നോട്ട് നടത്തണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ.